ഓം ശാന്തി. ഭാരതത്തിന്റെ ഏറ്റവും വളരെ വലിയ സിദ്ധാന്തമാണ് കർമ്മസിദ്ധാന്തം. കർമ്മത്തിന്റെ ഗഹനമായ ഗതിയെക്കുറിച്ച് ആരാണോ അറിയുന്നത് അവർ വളരെ സമർത്ഥശാലിയായി ജീവിക്കാൻ അറിയുന്നവരായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും വെറുതെ കർമ്മം ചെയ്യുക മാത്രമല്ല വേണ്ടത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് സത്യം, ഏത് അസത്യം, ധർമ്മമെന്ത്, അധർമ്മമെന്ത് അറിഞ്ഞതിനു ശേഷം വളരെ വിവേകശാലിയോടുകൂടെ കർമ്മം ചെയ്യുക, അതാണ് കർമ്മത്തിന്റെ നിയമവും കർമ്മത്തിന്റെ രഹസ്യവും. എന്തെന്നാൽ കർമ്മനിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള കർമ്മം നാം ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലം സുഖമാകാം ദുഃഖമാകാം, ഇതിന്റെ ഫലം നാം അനുഭവിച്ചേ പറ്റൂ. അതിനാണ് പറയാറുള്ളത്, തിന വെതച്ചാൽ തിന കൊയ്തെടുക്കുന്നു, നന്മ വെതച്ചാൽ നന്മ കൊയ്തെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ പോലും മാറി മാറി വരുന്നത് നാം ചെയ്യുന്ന പാപപുണ്യത്തിന്റെ ആധാരത്തില് തന്നെയാണ്. എന്നാൽ മനുഷ്യന്റെ സഹജമായൊരു സ്വഭാവമുണ്ട്, ഏത് തരത്തിലുള്ള കർമ്മത്തിന്റെ ഫലമായി ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും ഒന്നോ മറ്റുള്ളവരെ പഴിച്ചാലും, അതുമല്ലെങ്കിൽ കൂടെയുള്ള തന്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളെയോ ആരുടെയെങ്കിലും തലയിൽ വെച്ചു കെട്ടുക, ഇതാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അത് സുഖമാകാം ദുഃഖമാകാം. ഒരു ഉദാഹരണമായി, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കുട്ടി ജനിച്ചു. 10 or 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു അപകടം പറ്റി. ഈ അപകടത്തിൽ അദ്ദേഹത്തിനൊരു കാലം നഷ്ടപ്പെട്ടപ്പോ ആജീവനാന്ത കാലം ആ കുട്ടി കാലില്ലാതെ വേണം ജീവിക്കാൻ. നമ്മൾ പറയും, ജനിച്ചപ്പോൾ കാലുണ്ടായിരുന്നു, ഈ 12 വയസ്സ് വരിക്കും 2 കാലുകളോടുകൂടെ ജീവിച്ചതാണ്, ഏതോ ഒരു മുൻജന്മം ചെയ്ത പാപം, ആ പാപമാണ് അവനെ ഇങ്ങനെയുള്ളൊരു വികലാംഗനാക്കി മാറ്റിയത്. അതിനർത്ഥം കഴിഞ്ഞ ജന്മത്തിലെ ഏത് തരത്തിലുള്ള പാപം ചെയ്തിട്ടുണ്ടോ ആ പാപത്തിന്റെ ഫലവും പേറിയിട്ടാണ് ആ കൊച്ചുകുട്ടി ഈ ജന്മത്തിലേക്ക് കയറി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് അടുത്തൊരു വീട്ടിലേക്ക് പോകുന്നു. നല്ലൊരു ഭർത്താവിനെ കിട്ടി, നല്ല സഹോദരങ്ങളെ കിട്ടി, നല്ല ബന്ധുമിത്രാദികളെ കിട്ടി, എല്ലാം നല്ലത് ലഭിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഉള്ളുകൊണ്ട് പറയുന്നൊരു വാക്കാണ് മുൻജന്മം ചെയ്ത സുഹൃത്ത്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ മാറി മാറി വരുന്നുണ്ടെങ്കിൽ ഈ സുഖ ദുഃഖങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകമോ അല്ല അതിന് കാരണക്കാർ, തീർച്ചയായും നാം തന്നെയാണ്. ഇതാണ് കർമ്മ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതമാകുമ്പോ സുഖ ദുഃഖങ്ങളും ജയപരാജയവും മാന അപമാനവും നിന്ദാസ്തുതിയും ഇതെല്ലാം മാറി മാറി വരും. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ പോലും കർമ്മ നിയമത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു ശബ്ദം പറയുന്നുണ്ട്. ആരാണോ ഈശ്വര സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നത് അവൻ സ്ഥിതപ്രജ്ഞനായിരിക്കും. പ്രജ്ഞ എന്ന വാക്കിനർത്ഥം പോലും ബുദ്ധി എന്നാണ്. തന്റെ ബുദ്ധിയെ ആരാണോ സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത് അതാണ് സ്ഥിതപ്രജ്ഞൻ. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെല്ലാം മാറി മാറി വരും. ഏതുപോലെ കാലാവസ്ഥകൾ എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. മഴക്കാലം കഴിഞ്ഞാൽ വസന്തകാലവും, വസന്തകാലം കഴിഞ്ഞാൽ കാറ്റുകാലവും, കാറ്റുകാലം കഴിഞ്ഞാൽ വേനൽക്കാലവും മാറി മാറി വരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതം എന്നും സമനിലയായിരിക്കില്ല, ഒരേപോലെയായിരിക്കില്ല ജീവിതം മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കൊന്ന് കയറിയിരിക്കും, ഇടയ്ക്കൊന്ന് ഇറങ്ങിയിരിക്കും, ഇടയ്ക്കൊന്ന് വളവുണ്ടാകും, ഇടയ്ക്കൊന്ന് ചെരിവുണ്ടാകും. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ കൈകളാണ്. അതിലെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോരോ ബാഹ്യമായ അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോരോ ആന്തരിക അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്. ധർമ്മത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശരീരത്തിൽ നമ്മൾ എല്ലാവരും കർമ്മം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേഹത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണുകളുടെ ധർമ്മമാണ് കാണുക, ചെവിയുടെ ധർമ്മമാണ് കേൾക്കുക, നാവിനെ 2 ധർമ്മമുണ്ട്, ഒന്ന് സംസാരിക്കുക, രണ്ട് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി പാപം ചെയ്യുന്ന ഒരു കർമ്മേന്ദ്രിയമാണത്രേ നമ്മുടെ നാവെന്ന് പറയുന്നു. ശരിയാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ, നുണ പറയാൻ, അസത്യം പറയാൻ, മറ്റുള്ളവരെ പറ്റിക്കാൻ, ചതിക്കാൻ, ഇതിനെല്ലാം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കർമ്മ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവങ്ങളെയും നിയന്ത്രിക്കുന്നതിന് ഏറ്റവും നല്ലത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഏതുപോലെ നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിലെ പോലും നമ്മുടെ ശരീരത്തിലെ നെറുക മുതലേ കാലിന്റെ പെരുവിരല് വരയ്ക്കും ഏത് തരത്തിലുള്ള രോഗങ്ങൾ വന്നാലും ഈ രോഗങ്ങൾക്കെല്ലാം തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അനവധിയുണ്ട്. കാരണം വൈദ്യശാസ്ത്രം വളർന്നു, ശരീരത്തിൽ ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മുടെ നാവിനേത് ഡോക്ടറുണ്ട്? നാവെന്ന് പറയുന്നത് ആകെ 2 ഇഞ്ച് നീളമേ ഉള്ളൂ. പക്ഷെ നാവ് ചെയ്യാത്ത പ്രവൃത്തികൾ എന്താ ഉള്ളത്? നമുക്കറിയാം, നമ്മുടെ മഹാഭാരതത്തിലെ പോലും നമ്മുടെ ദ്രൗപദി ഉണ്ടാക്കിയ ചെറിയൊരു ശബ്ദം കാരണം എത്ര വളരെ വലിയൊരു മഹാഭാരത യുദ്ധമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഏറ്റവും കൂടുതലായിട്ട് ഇത് നാവിനെല്ലില്ലെങ്കിൽ പോലും അനേക എല്ലുകളെ തകർക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് നാവിനുണ്ടെന്ന്. അതിനാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതും ഏറ്റവും നല്ലതായി ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കർമ്മേന്ദ്രിയമാണ് നാവെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കൈകൾ കൊണ്ട് നമ്മളൊരാളെ അടിച്ചാൽ പോലും ഈ അടിയുടെ വേദന കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മറക്കുമായിരിക്കും. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ചില ശബ്ദങ്ങൾ ജീവിതകാലം മുഴുവൻ തന്നെ അവർ കൊണ്ടു നടക്കും, അവരുടെ മനസ്സിനെ മുറിവുണ്ടാക്കുന്നതാണ്. അതിനർത്ഥം ശാരീരികമായിട്ടുള്ള വേദനകളായിക്കോട്ടെ, ശരീരത്തിന് നാം കൊടുത്ത വേദനകളായിക്കോട്ടെ, അത് മറക്കുന്നതും മായുന്നതുമാണ്. എന്നാൽ നമ്മുടെ നാവിലൂടെ പോകുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് അവരുടെ ദേഹത്തിലല്ല തട്ടിയത്, അതിനേക്കാൾ ഉപരി അവരുടെ മനസ്സിനെയാണ് നാം വേദനിപ്പിച്ച്. ഈ വേദന കൊടുക്കുക അഥവാ ദുഃഖം കൊടുക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യുന്നൊരു കർമ്മമാണ്. നമ്മൾ പറയാറില്ലേ, സുഖം കൊടുത്താൽ സുഖം കിട്ടും, സന്തോഷം കൊടുത്താൽ സന്തോഷം കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹം നമുക്ക് ലഭിക്കും, നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാൽ നമുക്ക് തിരിച്ച് ബഹുമാനം ലഭിക്കും. അതിനർത്ഥം ആദ്യം നാം കൊടുക്കാനായിട്ട് പഠിക്കണം. അതിനെയാണ് സുകർമ്മം എന്ന് പറയുക. ശ്രീമദ് ഭഗവത്ഗീതയിൽ പോലും ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് കർമ്മ നിയമത്തെക്കുറിച്ചും കർമ്മത്തിന്റെ അതീവ ഗഹനമായ ഗതിയെക്കുറിച്ചും വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അർജുന, നീ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും നീ കർമ്മയോഗിയായി മാറുക, നീ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും അത് സുകർമ്മമായി മാറുക. സുകർമ്മത്തെക്കുറിച്ച് ഗീതയിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്, നീ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യുമ്പോഴും നിന്റെ യോഗം ഈശ്വരനുമായിട്ടായിരിക്കണം. അതിനർത്ഥം എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും നമ്മൾ കർമ്മക്ഷേത്രത്തിലാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കടമകളും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഡ്യൂട്ടികളുമുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള കടമകളെ നിറവേറ്റുമ്പോഴും ഈശ്വര സ്മൃതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഈ ഈശ്വര സ്മൃതിക്ക് തന്നെയാണ് പറയുന്നത് കർമ്മയോഗം എന്നുള്ള അവസ്ഥ. പണ്ടുള്ള സന്യാസിമാര് പറഞ്ഞിരുന്നത്, ഒരിക്കലും കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അവർ കർമ്മത്തെ സന്യസിക്കുകയാണ് ചെയ്ത്. എന്നാൽ നമുക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും വളരെ വലിയ 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണത്തിലെ ഇതിഹാസ പുരുഷൻ ശ്രീരാമനാണ്, മഹാഭാരതത്തിലെ ഇതിഹാസ പുരുഷൻ ശ്രീകൃഷ്ണനാണ്. ശ്രീരാമൻ പോലും വനവാസത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി. അതിനർത്ഥം എന്താ? പത്നി സമേതനായിട്ടാണ് പോയത്. പർണശാല കെട്ടിക്കൊണ്ട് ഒരു കുടുംബ ആശ്രമമാണ് നയിച്ചത്. അതിനർത്ഥം കുടുംബത്തെ ത്യജിച്ചില്ല, കർമ്മത്തിനെ ഉപേക്ഷിച്ചില്ല, ഉത്തരവാദിത്വത്തിനെ പൂർണ്ണമായി നിറവേറ്റുകയാണ് ചെയ്തത്. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമൻ പോലും നമ്മളെ പഠിപ്പിച്ചത്, ശ്രീരാമൻ പോലും നമ്മുടെ മുന്നിൽ മാതൃകയായി മാറിയത് കർമ്മയോഗം തന്നെയാണ്. ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ, സർവശാസ്ത്രങ്ങൾക്കും ശിരോമണിയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നു. എല്ലാ ധാർമ്മിക ഗ്രന്ഥങ്ങൾക്കും ജനനിയാണ് ഗീതയെന്ന് പറയുന്നു. ആ ഗീത ഉപദേശിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്നാ പറയപ്പെടുന്നത്. പക്ഷെ ആ ശ്രീകൃഷ്ണൻ പോലും കർമ്മക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട. പക്ഷെ നമ്മുടെ കർമ്മത്തെ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റണം, പാപകർമ്മത്തിന് പകരം പുണ്യകർമ്മമാക്കി മാറ്റുക. പലരും വിചാരിച്ചത് പുണ്യം എന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, വസ്ത്രത്തെ ദാനമായി കൊടുക്കുന്നു, ആഹാരം ദാനമായി കൊടുക്കുന്നു, പൈസ ദാനമായി കൊടുക്കുന്നു. എന്നാൽ ഈ പൈസ ദാനത്തെക്കാളും വസ്ത്രത്തിന്റെ ദാനത്തെക്കാളും അന്നത്തിന്റെ ദാനത്തിനേക്കാളും ഏറ്റവും വളരെ വലിയ ദാനമുണ്ട്, അതാണ് ഗുണങ്ങളുടെ ദാനം എന്ന് പറയാറുണ്ട്. ഈ ഗുണങ്ങളെ എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുന്നു, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സുകർമ്മം എന്ന് പറയുക. പാപകർമ്മത്തിൽ നിന്ന് നമ്മൾ മുക്തമാവുകയാണ് ചെയ്യുന്നത്. കാരണം എത്രമാത്രം നമ്മൾ പാപം ചെയ്യുന്നു, നമ്മൾ പറയും ഈ ലോകത്തിലെ വലിയ വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, ആരെയും ഞാൻ കൊല്ലുന്നില്ല, ഞാൻ ആരെയും ചതിക്കുന്നില്ല, ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ല, അല്ലെങ്കിൽ പിടിച്ചുപറി നടത്തുന്നില്ല, അങ്ങനെ ഈ ലോകത്തിൽ കാണുന്ന ഒരു മഹാപാപം നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ വാദിക്കാറുണ്ട്. ശരിയായിരിക്കും, നമ്മൾ ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും അത് വളരെ വലിയ വൻ പാപത്തിന്റെ ശേഖരണമായി മാറുകയാണ്. ഈ ശേഖരണവും കൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. എന്തെന്നാൽ ഭാരതത്തിന്റെ ഏറ്റവും വളരെ വലിയ സിദ്ധാന്തം രണ്ടാമത്തെ ഇതാണ്, പുനർജന്മ സിദ്ധാന്തം. നമ്മൾ പറയും ഇന്നത്തെ ദിവസം ഇന്നത്തോടെ കഴിഞ്ഞു, ഇന്ന് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ സുഖിക്കുക, അടുത്ത ജന്മം നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമുക്കറിയാവുന്നതാണ് ഇന്നത്തേതിന്റെ ബാക്കിയാണ് നാളെ, നാളത്തേതിന്റെ ബാക്കിയാണ് അടുത്ത ദിവസം. അതിനർത്ഥം വർത്തമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ഉണ്ടായിരിക്കും. അപ്പൊ ഭാവിയെ നമുക്ക് നല്ലതാക്കി മാറ്റണമെങ്കിൽ ആദ്യം ഈ വർത്തമാന ജീവിതത്തെ നമുക്ക് നല്ലതാക്കി മാറ്റണം. ഈ വർത്തമാന ജീവിതത്തെ നല്ലതാക്കി മാറ്റണമെങ്കിൽ കർമ്മത്തിന്റെ നിയമത്തെക്കുറിച്ചും കർമ്മത്തിന്റെ ഗഹനമായ ഗതിയെക്കുറിച്ചും വളരെ ഡീപ്പായി തന്നെ വളരെ ആഴമേറിയ രഹസ്യം നമുക്കറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ചരിത്ര പുരുഷങ്ങളിലെ ഭാരതീയ മനസ്സുകൾ ഇന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ താളുകളിൽ ഇടമുണ്ടാക്കിയ നമുക്കറിയാം നമ്മുടെ വാത്മീകി മഹർഷിയെക്കുറിച്ച്. വാത്മീകി മഹർഷി സത്യത്തിൽ ആരായിരുന്നു? രത്നാകരൻ എന്നറിയപ്പെട്ട ഒരു കാട്ടുകൊള്ളക്കാരനായിരുന്നു. എത്ര പേരെ കൊണ്ട് പിടിച്ചുപറി നടത്താൻ പറ്റൂ അത്രയും മോശമായ കൃത്യങ്ങൾ ചെയ്ത്, വഞ്ചനയും ചതിയും മാത്രം ചെയ്ത്, എല്ലാവരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുക മാത്രം ചെയ്ത, വെറും ദുഷ്ടനായി ജീവിച്ച ഒരു രത്നാകരൻ എന്നറിയപ്പെട്ട സാധാരണ കാട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരിക്കൽ സപ്തഋഷികള് വന്നപ്പോ സപ്തഋഷികള് രത്നാകരനോട് ചോദിച്ചു, രത്നാകര, നീ ഇത്രയും വളരെ വലിയ കർമ്മം നീ ചെയ്യുന്നു, ഈ കർമ്മമൊക്കെ നീ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ഒരൊറ്റ വാക്കിൽ തന്നെ രത്നാകരൻ പറഞ്ഞ മറുപടി ഇതാണ്, എന്റെ കർമ്മമാണ് എന്റെ ഭാര്യയെ സംരക്ഷിക്കുക, എന്റെ മകനെ പോറ്റുക, അതെനിക്ക് ചെയ്തേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മം ഇതാണ്. എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? മഹർഷിമാര് ചോദിക്കാനുള്ള കാരണം എന്താ? മഹർഷിമാര് പറഞ്ഞ മറുപടി ഇതാണ്, നിന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ നിന്റെ കർമ്മമാണ് ഭാര്യയെ നോക്കുക, മകനെ പോറ്റുക എന്നുള്ളത് നിന്റെ കർമ്മം തന്നെയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്, അത് നീ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ നീ ഒന്ന് ആലോചിച്ചു നോക്കണം, നീ ചെയ്യുന്ന കർമ്മത്തിന്റെ നിയമം അനുസരിച്ചും കർമ്മത്തിന്റെ ഗഹനമായ ഗതിയെക്കുറിച്ചും അതേപോലെ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ടാണോ കർമ്മം ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയിട്ടാണോ നീ കർമ്മം ചെയ്യുന്നത്, ഒന്ന് ആലോചിച്ചു നോക്കൂ. വീണ്ടും രത്നാകരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, അങ്ങയുടെ ആത്മീയ ഭാഷകൾ എനിക്ക് ഒരിക്കലും തിരിച്ചറിയില്ല, ഒന്നുകൂടെ അതിനെ വിശദീകരിച്ച് പറഞ്ഞു തന്നാൽ. ആ സമയത്ത് സപ്തഋഷികൾ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതാണ്, നീ നിന്റെ ഭാര്യയോട് ചോദിക്കണം, ഏത് തരത്തിലുള്ള പാപം നീ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതിന്റെ ഫലം നീ ഭാര്യ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതിന്റെ ഒരു പങ്ക് നീ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. അതേപോലെ മകനോട് നീ പോയിട്ട് ചോദിക്കണം. രത്നാകരൻ പിന്നെ അവിടെ നിന്നില്ല, നേരെ പോയി ഭാര്യയോട് ചോദിച്ചു, ഞാൻ നിന്നെ നോക്കുന്നതിന് വേണ്ടി, നിന്നെ സംരക്ഷിക്കാൻ ഭർത്താവായിരിക്കുന്ന ഞാൻ ചെയ്യുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങളാണ്, ഈ ക്രൂരമായ കൃത്യങ്ങളുടെ ഫലം നീ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഭാര്യ പറഞ്ഞ മറുപടി ഇതാണ്, താൻ താൻ ചെയ്തതിന്റെ ഫലം താൻ താൻ അനുഭവിക്കുക എന്ന് പറഞ്ഞു. ഇതേപോലെ മകനോടും പോയിട്ട് ചോദിച്ചു, മകനെ നിന്നെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി പിതാവായി ഞാൻ ചെയ്യുന്നത് ഇത്രയും മോശപ്പെട്ടൊരു കർത്തവ്യമാണ്, എന്നാൽ ആ കർമ്മത്തിന്റെ ഫലം നീ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടി ഇതാണ്, അവനവൻ ചെയ്തതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുക. നോക്കുക, അത് കേട്ട് രത്നാകരൻ ആകെ കൂടി എന്തോ പോലെ. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അദ്ദേഹം സപ്തഋഷികളോട് വന്ന് അതിനുവേണ്ടി പരിഹാരം ചോദിച്ചപ്പോ പറഞ്ഞതാണ്, രണ്ട് മരത്തിന്റെ നടുക്ക് നീ ഇരിക്കണം, നീ ഒരുപാട് പ്രാവശ്യം പറയണം ആ മരം ഈ മരം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നീ പറയുമ്പോൾ അത് രാമ രാമ രാമയായിട്ട് മാറും, ഇത് നിനക്ക് അവസാനം ഈ പാപത്തിൽ നിന്നും മോചനം കിട്ടും എന്നാണ് പറഞ്ഞത്. ഈ പാപത്തിൽ നിന്ന് എപ്പോഴാണോ മോചനം ലഭിച്ചത്, ഈ രത്നാകരൻ എന്നറിയപ്പെട്ട കാട്ടാളൻ ആരായിട്ട് മാറി? വാത്മീകി മഹർഷിയായി മാറി. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള പാപങ്ങൾ നാം ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ ഏത് തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും മുക്തമാകാനായിട്ട് കർമ്മ നിയമത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയേ പറ്റൂ. കർമ്മ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ഓരോ സെക്കൻഡുകളെയും നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തെയും നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമ്മുടെ മനസ്സിന്റെ ഓരോ സങ്കല്പങ്ങളെയും ഈശ്വരന്റെ കൈകളിൽ അർപ്പിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാകാൻ ഈശ്വരന് പോലും സാധിക്കുന്നത്. അർജുനനോട് പോലും ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണ്, അർജുന നിന്റെ കർമ്മമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിനക്ക് യുദ്ധം ചെയ്യുക. ആ സമയത്ത് അർജുനൻ നിസ്സഹായനായിട്ട് ചോദിച്ചു തന്റെ കൃഷ്ണനോട്, കൃഷ്ണ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? എന്റെ പിതാമഹനും എന്റെ ഗുരുക്കന്മാരും എന്റെ സഹോദരങ്ങളുമാണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്, ഇവർക്ക് നേരെ യുദ്ധം ചെയ്തിട്ട് എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് ഒരിക്കലും തന്നെ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ പഠിച്ച മുഴുവൻ വിദ്യകളും പയറ്റിക്കൊണ്ട് എനിക്ക് വിജയിയാകണ്ട, പക്ഷെ എന്നെ ഈ കർത്തവ്യത്തിൽ നിന്ന് നീ എന്നെ മുക്തമാക്കണം എന്ന് പറഞ്ഞപ്പോഴും ശ്രീകൃഷ്ണൻ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്ത്, അർജുന നിന്റെ കർമ്മമാണ് ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ കർമ്മം ചെയ്തേ പറ്റൂ എന്നാണ് പറഞ്ഞു. അതിനർത്ഥം ഭാരതത്തിൽ ഏത് ഇതിഹാസങ്ങളായിക്കോട്ടെ ഭാരതത്തിൽ ഏത് പുരാണങ്ങളായിക്കോട്ടെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കർമ്മത്തെ സന്യസിക്കാനല്ല പറയുന്നത്, കർമ്മം ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ കർമ്മം ചെയ്യാനും ഒരു വിധിയുണ്ട്, അതാണ് ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ട ധർമ്മം ഇതാണ്, നമ്മൾ ആരാണെന്ന് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുന്ന സമയത്തും എന്ത് നേടി എന്ന് പറഞ്ഞ മനുഷ്യൻ അഹങ്കരിക്കുന്ന സമയത്തും ചില ചില ആത്മീയ രഹസ്യങ്ങളുടെ മുന്നിൽ ഇന്ന് മനുഷ്യൻ അജ്ഞരെ തന്നെയാണ്. അതിലെ ഒന്നാണ് ഈ ആത്മീയ രഹസ്യമായ കർമ്മത്തിന്റെ അതിഗഹനമായ ഗതിയെക്കുറിച്ച്. ഈ കർമ്മത്തിന്റെ അതിഗഹനമായ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകുന്നു, അത് ക്യാൻസർ ആകാം, എയ്ഡ്സ് ആകാം, കുഷ്ഠരോഗമായിരിക്കാം, ഇനി അതേപോലെ വൈദ്യശാസ്ത്രൻ പോലും പേര് കണ്ടെത്താത്ത അല്ലെങ്കിൽ മരുന്നുകൾ കണ്ടെത്താത്ത എത്രയെത്ര മഹാരോഗങ്ങളും എത്രയെത്ര മാറാരോഗങ്ങളും കൊണ്ട് മനുഷ്യൻ ഇഞ്ചിഞ്ചായി വേദനിക്കുകയും മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പോലും കാരണം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തന്നെയാണ്. അതുകൊണ്ട് ഈ കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴാണോ ബോധവാനായി മാറുന്നത് അപ്പോ മാത്രമേ നമ്മുടെ കുടുംബത്തെ പോലും നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റൂ. നമ്മുടെ കുടുംബ ജീവിതത്തെ പോലും നമുക്ക് വളരെയധികം ലളിതമായി അതിനെ വളരെയധികം സന്തോഷപ്രദമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാതെ തന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും എന്തും ചെയ്യും, തന്റേതാക്കി മാറ്റുന്നതിന് വേണ്ടിയും എന്തും നമുക്ക് പിടിച്ചെടുക്കാം, ആരെ തന്നെ നമുക്ക് നിഷ്ക്രൂരമായി നമുക്ക് വധിക്കാം, ഇതല്ല മനുഷ്യന്റെ ധർമ്മം. മനുഷ്യന്റെ ധർമ്മം ഇതാണ്, സഹാനുഭൂതി, ദയ, കരുണ, സ്നേഹം, അതുപോലെ തന്നെ പല പല നമുക്കുള്ള ക്വാളിറ്റീസ്. ഈ ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് എപ്പോഴാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ കർമ്മത്തിന് സാഫല്യം ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഓരോ ശ്വാസങ്ങളിലും ഈശ്വര സ്മൃതി കൊണ്ടുവരുമ്പോൾ മാത്രമേ കർമ്മ നിയമത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള ജോലികളിൽ നമ്മൾ മുഴുകുന്നു, പല മനുഷ്യരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു, എത്ര പേരുടെ മുഖമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മുടെ മുന്നിലേക്ക് രാവിലെ വരുന്ന ഒരു പത്രക്കാരൻ മുതൽ, നമ്മുടെ മുന്നിലേക്ക് രാവിലെ വരുന്ന ഒരു പാൽക്കാരൻ വരയ്ക്കും, നമ്മുടെ വീട്ടിലെ രാത്രി വരുന്ന സാധാരണ ഒരു സെക്യൂരിറ്റി വരയ്ക്കും നമ്മൾ കൊടുക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. സ്നേഹത്തോടെയുള്ളൊരു വാക്ക്, സ്നേഹത്തോടെയുള്ളൊരു നോട്ടം, നമുക്ക് സാന്ത്വനമുള്ള ഒരു വാക്ക്, ഇത് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സ് തണുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും കർമ്മ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ മനുഷ്യൻ എത്ര അഹങ്കാരിയായിട്ട് മാറുന്നു, മനുഷ്യർ എത്ര തന്നേക്കാളും താഴ്ന്നവരെ എത്ര നിഷ്ക്രൂരമായിട്ട് മനുഷ്യൻ ചീത്ത പറയുകയും വഴക്ക് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇതിലൂടെ സംഭവിക്കുന്നത് ബന്ധങ്ങൾ അകന്നു പോവുകയാണ്, ബന്ധങ്ങളുടെ മൂല്യം അവിടെ നഷ്ടപ്പെടുകയാണ്, ബന്ധങ്ങൾ അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ അതിഗഹനമായ ഗതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്തെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് വെറുതെ ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിലെ ചില ചില ചിട്ടകളെ കുറിച്ച്, ജീവിതത്തിലെ ചില വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പാഠം നിങ്ങൾക്ക് ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. എന്തെന്നാൽ ഇത് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ്. നമ്മൾ പുണ്യകർമ്മമായിട്ട് നമ്മൾ കാണുന്ന ക്ഷേത്ര സന്ദർശനമായിക്കോട്ടെ, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിക്കോട്ടെ, അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് ആവശ്യമാണ് വഴിപാടുകളായിക്കോട്ടെ, ക്ഷേത്ര ദർശനങ്ങളാണെങ്കിലും, തീർത്ഥാടന ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും, ഇതെല്ലാം ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഘടകങ്ങളാണെങ്കിൽ കൂടെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പോൾ വളരെ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഇതുപോലെയുള്ള കർമ്മ നിയമങ്ങളുടെ ക്ലാസ്സുകളിലേക്കും കർമ്മത്തിന്റെ മര്യാദകളെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതാണ്. ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സുകളുടെ സമയം എന്ന് പറയുന്നത്. പക്ഷെ ഈ സമയം നമ്മൾ വളരെയധികം ഫലപ്രദമാക്കി മാറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവൻ ഉല്ലാസം നിറച്ചു തരും, അത് ഉത്സാഹമുണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി.